നമസ്കാരം സാൻഡ്ര സുജിത്ത്, എസ് ബി എസ് മലയാളത്തിലേക്ക് സ്വാഗതം.
നമസ്കാരം
സാൻഡ്ര. ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡിഫൻസ് സ്പോൺസർ ചെയ്ത് റീ എഞ്ചിനീയറിംഗ് ഓസ്ട്രേലിയ ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച F1 in Schools എന്ന ഫോർമുല 1 മോഡലിലുള്ള മിനിയേച്ചർ കാർ നിർമ്മിച്ച് ഓടിച്ച ഒന്നാമതെത്തുന്ന മത്സരത്തിൽ ദേശീയ തലത്തിൽ ഫൈനലിൽ എത്തിയിരിക്കുകയാണ് സാൻഡ്രയുടെ ടീം. അപ്പൊ മത്സരത്തെ കുറിച്ച് തന്നെ ആദ്യം ഒന്ന് പറയാമോ സാൻഡ്ര?
ഈ മത്സരം ഈ ലോകത്തിലെ ഏറ്റവും വലിയ സ്റ്റെം കോമ്പറ്റീഷൻ ആണ്. സ്റ്റെം സയൻസ്, ടെക്നോളജി, എഞ്ചിനീയറിംഗ്, മാത്തമാറ്റിക്സ്. അപ്പോ ഓസ്ട്രേലിയയിൽ തന്നെ 22,000 സ്റ്റുഡൻസ് പങ്കെടുക്കുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. ഈ F1 in Schools ഒരു മിനിയേച്ചർ F1 car റേസ് ചെയ്യുന്ന ഒരു കോമ്പറ്റീഷൻ ആണ്. ഈ കോമ്പറ്റീഷനിൽ നമുക്കൊരു ചെറിയ വുഡിന്റെ ഒരു ചെറിയ കഷ്ണം അവർ തരും. അത് നമ്മളൊരു മെഷീൻ വെച്ചിട്ട് കട്ട് ചെയ്തിട്ട് അത് പെയിന്റ് ചെയ്തിട്ട് റേസ് ചെയ്യുന്ന ചെയ്യാം. ഇതിന്റെ ഡിസൈൻ മൊത്തം ഓൺലൈൻ ആയ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ്, 3D മോഡലിംഗ് സോഫ്റ്റ്വെയർ. അപ്പോ അത് Fusion 360 പിന്നെ അങ്ങനത്തെ സോഫ്റ്റ്വെയർ ഉപയോഗിച്ചിട്ടാണ് ഇങ്ങനെ ചെയ്യാറ്.
ഓക്കെ, അപ്പൊ അതായത് മത്സരത്തിൽ പങ്കെടുക്കുന്നവർക്ക് ഒരു വുഡിന്റെ പീസ് തന്നിട്ട് അതിനെ ഫോർമുല 1 കാറിന്റെ മോഡലിലാക്കി നിങ്ങൾ ഡിസൈൻ ചെയ്ത് റേസിന് ഉപയോഗിക്കുകയാണ്.
അതെ.
ഈ റേസ് എങ്ങനെയാ നടക്കുന്നത് അതൊന്ന് പറയാമോ? അതായത് ഈ ഡിസൈൻ ചെയ്ത ശേഷം എന്താണ് സംഭവിക്കുന്നത്?
അപ്പോ ഇത് ഡിസൈൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ അത് ഉണ്ടാക്കുന്നു. ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് കാർ മാത്രമാണ്. ഈ കോമ്പറ്റീഷനിൽ രണ്ട് സൈഡുകളുണ്ട്, ഒന്ന് എഞ്ചിനീയറിംഗ്, മറ്റേന്ന് മാർക്കറ്റിംഗ്. അപ്പോ മാർക്കറ്റിംഗ് സൈഡിൽ നമ്മൾ സ്പോൺസർഷിപ്പ് പഠിക്കണം, പിന്നെ ടീം പേരൊക്കെ ഉണ്ടാക്കണം, സോഷ്യൽ മീഡിയയിലൊക്കെ കോൺസ്റ്റന്റ് ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണം. അപ്പോ ശരിക്കും ഒരു F1 ടീം പോലെ തന്നെയാ. ഈ കാർ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് 20 meter ട്രാക്കിൽ റേസ് ചെയ്യും. ഈ കാറിൽ 80 km/h ഒക്കെ എത്തും. ഞങ്ങളുടെ കാറ് 81 km/h ആ ഏരിയയിലാണ് തോന്നുന്നു.
അതായത് നിങ്ങൾ വുഡിന്റെ പീസ് കൊണ്ട് മിനിയേച്ചർ F1 car ഡിസൈൻ ചെയ്തു, അതുകൊണ്ട് എങ്ങനെയാണ് റേസ് ചെയ്യിപ്പിക്കുന്നത്? അതിനായിട്ട് എന്താ നിങ്ങൾ ചെയ്തേ?
ആ കാറിന്റെ പിമ്പിൽ ഒരു ചെറിയ ഗ്യാപ്പ് ഉണ്ട്. ആ ഗ്യാപ്പിൽ ഒരു ഗ്യാസ് കാനിസ്റ്റർ വെക്കും. ആ ഗ്യാസ് കാനിസ്റ്റർ ചെറിയതാണ്, നമ്മളുടെ ചെറുകളുടെ അത്ര സൈസ് ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഒരു ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ, അത് റേസ് ട്രാക്കിൽ വെച്ച് കഴിഞ്ഞിട്ട് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഒരു നീഡിൽ പോലെ ഒരു സാധനം ആ ഗ്യാസ് കാനിസ്റ്റർ ഒരു ഹോൾ ഉണ്ടാക്കും. അപ്പോൾ ആ ഗ്യാസ് കാനിസ്റ്ററിന്റെ അകത്തുള്ള ഗ്യാസ് എല്ലാം പുറത്തേക്ക് വരുമ്പോൾ കാർ മുന്നോട്ട് പോകും.
ഓക്കെ, അങ്ങനെയാണ് റേസിംഗ് നടത്തുന്നത്.
അതെ, ബലൂൺ പൊട്ടിക്കുമ്പോൾ ബലൂൺ ഭയങ്കര സ്പീഡിൽ പോവില്ലേ, അതുപോലെ. പക്ഷെ ബലൂണിന് ഡിറക്ഷൻ ഒന്നുമില്ല, നമ്മുടെ കാർ ഒരു സ്ട്രേറ്റ് ലൈനാണ് പോവുക. ആ ഡിഫറൻസ് ഉള്ളൂ.
എങ്ങനെയാ സ്ട്രേറ്റ് ലൈനിൽ പോവാൻ സാധിക്കുന്നത് ഒരു ട്രാക്കിൽ കൂടെ? അതിനായിട്ട് എന്താ ചെയ്തത്?
കാറിന്റെ അടിയിൽ രണ്ട് ലൂപ്പ് ഉണ്ട്. ആ ലൂപ്പിന്റെ അകത്തൂടെ ഫിഷിംഗ് വയർ വെച്ചിട്ടുണ്ട്. ആ ഫിഷിംഗ് വയർ ട്രാക്കിന്റെ കൂടെ കണക്ട് ആണ്. പിന്നെ നമ്മുടെ ട്രാക്ക് സ്ട്രേറ്റ് ആണ്.
ഓക്കെ സാൻഡ്ര, അപ്പൊ ഈ ഇതിൽ എന്ത് റോളാ ചെയ്തിരുന്നത്? ടെക്നിക്കൽ സൈഡിലായിരുന്നോ അതോ ഡിസൈൻ ചെയ്യുമായിരുന്നോ? എന്ത് പങ്കാണ് ഇതിൽ സാൻഡ്ര വഹിച്ചത്?
അപ്പോ ഞാൻ ഡിസൈൻ മാർക്കറ്റിംഗ് സൈഡിലായിരുന്നു. ഞാൻ എന്റെ റോള് ഗ്രാഫിക് ഡിസൈനർ ആയിരുന്നു. അപ്പോ ഞാനാണ് ഈ പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയത്, ടീം കളേഴ്സ് ഡിസൈഡ് ചെയ്തത്, യൂണിഫോം ഡിസൈൻ ചെയ്തത്, അതെല്ലാം ഞാൻ ചെയ്തായിരുന്നു.
ഓക്കെ, സെൻട്രൽ ഒറ്റയ്ക്കാണോ ചെയ്തത്?
കുറെ ഭാഗങ്ങൾ ഞാൻ ടീച്ചർമാരുടെ കൂടെ കൊളാബറേറ്റ് ചെയ്തു, മെജോറിറ്റി ഞാൻ തന്നെ ചെയ്ത.
ഓക്കെ, മത്സരത്തിൽ പങ്കെടുത്ത എല്ലാവരും ഒരേ ഡിസൈനും ഒരേ ടെക്നിക്കും ഉപയോഗിച്ചാണോ ഈ റേസിംഗിനായിട്ട് കാർ ഉപയോഗിക്കുന്നത്, അതോ ഓരോരുത്തരും ഡിഫറെന്റ് ഡിഫറെന്റ് ടെക്നിക്സും വ്യത്യസ്തമായ ഡിസൈനും ഒക്കെയാണോ തെരഞ്ഞെടുത്തത്?
അപ്പോ ഈ ട്രാക്ക് എല്ലാം സെയിം ആണ്, ഉപയോഗിക്കുന്ന വയർ എല്ലാം സെയിം ആണ്, കാറിന്റെ ചക്രം സെയിം ആണ്, കാറിന്റെ ചക്രത്തിന്റെ ആക്സൽ സെയിം ആണ്. പക്ഷെ ആ കാറിന്റെ ഡിസൈന് എല്ലാവരും വേറെ ഡിസൈനാണ് ഉണ്ടാവുക ചെയ്യാം. കാറിന്റെ ഡിസൈനാണ് ഡിഫറൻസ്.
ഈ ട്രാക്ക് എന്ന് പറയുമ്പോ ഏത് തരത്തിലുള്ള ഒരു ട്രാക്കാണ്, എവിടെ വെച്ചാ ഇത് നടന്നേ, അതെ കുറിച്ചൊന്ന് പറയാം.
അപ്പോ നാഷണൽ ഫൈനൽസ് ലോൺ ഫെസ്റ്റ് ടാസ്മേനിയയിലാണ് നടന്നത്. ഈ ട്രാക്ക് റീ എഞ്ചിനീയറിംഗ് ഓസ്ട്രേലിയ ഫൗണ്ടേഷൻ സ്കൂളിന് കൊടുക്കുന്നതാണ് ട്രാക്ക്. അപ്പോ സക്സസ്ഫുൾ സ്കൂളാണെങ്കിൽ അവർക്ക് ട്രാക്ക് കൊടുക്കും പ്രാക്ടീസ് ചെയ്യാൻ, പിന്നെ അവര് സ്പെഷ്യലായിട്ട് ഉണ്ടാക്കും ട്രാക്ക്. ഇത് ഐക്യന്ന് പഠിക്കുന്ന സാധനങ്ങൾ പോലെയാണ്, നമുക്കത് ഡിസസംബിൾ ചെയ്യാം, റീഅസംബിൾ ചെയ്യാം, ഭയങ്കര ഓൺ ദ ഗോ സാധനം.
എന്നായിരുന്നു ഈ മത്സരം നടന്നത്?
ഇത് ഒരു ആഴ്ച, ഒരു 6 days ആണെന്നാണ്, March 3rd to March 9th.
ഓക്കെ, അതുപോലെ ഈ കാർ റേസിലെ സ്പീഡ് നോക്കിയിട്ടാണോ അതോ നിങ്ങളുടെ പെർഫോമൻസ് നോക്കിയിട്ടാണോ എങ്ങനെയാണ് വിജയിക്കാൻ തീരുമാനിക്കുന്നത്?
കുറെ ഫാക്ടേഴ്സ് ഉണ്ട്, 10 ഫാക്ടേഴ്സ് ഉണ്ട്, 10 സെക്ഷൻസ് ഉണ്ട്. ഒരെണ്ണം കാറിന്റെ സ്പീഡാണ്, ഒരെണ്ണം എഞ്ചിനീയറിംഗ് ആണ്, ഒരെണ്ണം ഞങ്ങൾ എല്ലാ ടീമും ഒരു ടീം പോർട്ട്ഫോളിയോ ഉണ്ടാക്കണം. ഈ പോർട്ട്ഫോളിയോയില് ടീം എന്തൊക്കെ ചെയ്തിട്ടുണ്ട്, എങ്ങനെയൊക്കെ ചെയ്തു, അത് ഡോക്യുമെന്റ് ചെയ്യുന്ന ഡോക്യുമെന്റ് ആണ്. ആ ഡോക്യുമെന്റ് മാർക്ഡ് ആണ്. പിന്നെ ഇൻഡസ്ട്രിയിൽ കൂടെ കൊളാബറേഷൻ, ഇപ്പോൾ സ്പോൺസർഷിപ്പ്, സോഷ്യൽ മീഡിയ, അതൊക്കെ വേറെ കാറ്റഗറിയിലുണ്ട്. എനിക്ക് എല്ലാ 10 കാറ്റഗറിയും ഓർമ്മയില്ല, പക്ഷെ അതാണ് മെയിൻ 4 എണ്ണം.
ഓക്കെ, ഇപ്പം നാഷണൽ ലെവലിലേക്ക് എത്തിയിട്ടാണല്ലോ ഇപ്പോ ഫൈനലിൽ എത്തിയത് സാൻട്രൈൻ ടീമും. അപ്പൊ എങ്ങനെയായിരുന്നു നാഷണൽ ലെവൽ വരെ എത്തിയത്? ആദ്യം എവിടെയായിരുന്നു ഈ മത്സരം തുടങ്ങിയത്?
ആദ്യം ഒരു സ്കൂൾ കോമ്പറ്റീഷൻ ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ സ്കൂളിന് 2 ഡിഫറെന്റ് ടീംസ് ഉണ്ടായിരുന്നു. ഒരു ടീം അവര് ഒരു ഹാഫ് വേ എത്തിയപ്പോ അവര് ഡിസൈഡ് ചെയ്തു ഇത് അവർക്ക് അത്ര ഇഷ്ടമില്ല എന്ന്. അപ്പൊ അവര് ഡിസ്ബാൻഡ് ചെയ്തു, സോ ടു സ്പീക്ക്. അപ്പോ അവര് പുതിയ ടീം ഉണ്ടാക്കി, ആ ടീമാണ് ഞങ്ങളുടെ ടീം. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഒരു റീജിയണൽ ലെവലിൽ പോയി, ഈ ഏരിയയില് കുറെ സ്കൂളുകളുടെ കൂടെ കമ്പീറ്റ് ചെയ്തു. അതിൽ ഞങ്ങൾ 5th വന്നു. അപ്പൊ 5th വന്ന് വേണം നമ്മൾ അടുത്ത സ്റ്റേജിലേക്ക് പോയി. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നാഷണൽ ലെവലിലേക്ക് നേരെ പോയി.
ഓക്കെ, അപ്പൊ ഇപ്പൊ ഫൈനലിൽ എത്തിയിരിക്കുകയാണ്, ഇനി എന്താണ് അടുത്ത സ്റ്റേജ്?
അതെ, നാഷണൽ ഫൈനൽ കഴിഞ്ഞു, ഇനി ഇന്റർനാഷണൽ കോമ്പറ്റീഷൻ ഈ വർഷം ആണ് തോന്നുന്നു സെപ്റ്റംബറിലാണ് നടക്കണേ. ഞങ്ങൾ ആ ലെവൽ എത്തിയില്ല, ഞങ്ങൾ 8th ആണ് വന്ന്. ഈ നാഷണൽ കോമ്പറ്റീഷനിൽ 1st വരുന്ന ആൾക്കാർ മാത്രമേ പോകുള്ളൂ. അപ്പോ ഞങ്ങൾ ഈ വർഷം തന്നെ 2ാമത്തെ പ്രാവശ്യം ചെയ്യുന്നുണ്ട്. അടുത്ത സ്റ്റേറ്റ് ഫൈനൽ 8th ആണ് തോന്നുന്നു. അപ്പൊ ആ സ്റ്റേറ്റ് ഫൈനലിന് പോവാൻ ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്.
ഓക്കെ, അപ്പൊ അതായത് നാഷണൽ ലെവൽ മത്സരത്തില് ഫൈനലിലെത്തി, പക്ഷെ നിങ്ങൾ 8ാമതായിട്ടാണ് ഫിനിഷ് ചെയ്തത്, അതുകൊണ്ട് ഇന്റർനാഷണൽ മത്സരത്തിലേക്ക് പോകാൻ സാധിക്കുന്നില്ല. സ്റ്റാൻഡേർഡ് ടീം എന്ന് പറയുന്നത് എത്ര പേരുണ്ടായിരുന്നു?
4 പേരുണ്ട്.
തടി കൊണ്ടുണ്ടാക്കുന്ന കാറാണല്ലോ, അപ്പൊ എങ്ങനെയാണ് ഇതിനെ കുറിച്ച് പഠിച്ചത്? ഇതെങ്ങനെ, ഇത് നിങ്ങൾക്ക് ഇതിനു മുമ്പ് പ്രാക്ടീസ് സെഷനോ അല്ലെങ്കിൽ സ്കൂൾ ഇതിനു വേണ്ടി എന്തെങ്കിലും ട്രെയിനിങ്ങോ അങ്ങനെ എന്തെങ്കിലും തരുന്നുണ്ടോ?
അത് ഞങ്ങള് ഞങ്ങളുടെ സയൻസ് ടീച്ചറ് ഈ കോമ്പറ്റീഷന് മുമ്പേ ചെയ്തിട്ടുണ്ട്. അവള് ഈ എല്ലാ വർഷവും ചെയ്യുന്ന ടീച്ചറാണ്.
ഓക്കെ,
അപ്പോ ഞങ്ങളുടെ ടീച്ചറിന് കുറെ എക്സ്പീരിയൻസ് ഉണ്ട്. അപ്പൊ ഞങ്ങളുടെ ടീച്ചർ ഞങ്ങളെ പഠിപ്പിച്ചു. അത് മാത്രല്ല, ഞങ്ങളുടെ സ്കൂളിൽ ഒരു എഞ്ചിനീയർ ഉണ്ട്, വരാറുണ്ട്. അപ്പോ എഞ്ചിനീയർ ഞങ്ങൾക്ക് കുറെ ടിപ്സ് തന്നു.
ഓക്കെ, അതുപോലെ ചന്ദ്ര ഏത് സ്കൂളിലാണ് പഠിക്കുന്നത്?
ഞാൻ അലമാൻഡ K-9 കോളേജിലാണ് പഠിക്കുന്നത്. ഇപ്പോ 8ാം ക്ലാസ്സിലാണ്.
ചന്ദ്ര 8ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. അപ്പൊ 8ാം ക്ലാസ്സിലുള്ള ഒരു വിദ്യാർത്ഥിനിയാണ് ഈ എഞ്ചിനീയറിംഗ് ഉപയോഗിക്കുകയും ഈ കാർ മത്സരത്തിൽ പങ്കെടുക്കുകയും ചെയ്തത്, എന്തായാലും വലിയൊരു നേട്ടം തന്നെയാണ്. ചന്ദ്ര, എന്നെ സംബന്ധിച്ച് ഇതൊരു പുതിയ അറിവായിരുന്നു. ഇപ്പം കേട്ട പലർക്കും ചിലപ്പോൾ ഇതിനെ കുറിച്ച് അറിയാൻ പാടില്ലാത്തവരായിരിക്കും. അപ്പം ശ്രോതാക്കളിൽ പലർക്കും അല്ലെങ്കിൽ അവരുടെ കുട്ടികൾക്കും ഇതിൽ പങ്കെടുക്കണമെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കുന്നത്?
അപ്പോ ഈ മത്സരം ജനറലി പ്രൈവറ്റ് സ്കൂളാണ് ചെയ്യാറ്. ഞങ്ങളുടെ സ്കൂളാണ് ഈ വിക്ടോറിയത്തിൽ ആദ്യത്തെ പബ്ലിക് സ്കൂൾ ഈ കോമ്പറ്റീഷൻ ചെയ്യാൻ ചെയ്തത്. 2 വഴികളുണ്ട് ഈ കോമ്പറ്റീഷനിൽ പങ്കെടുക്കാൻ. 1ാമത്തെ, ഈ കോമ്പറ്റീഷൻ ചെയ്യുന്ന ഒരു സ്കൂളിലേക്ക് മാറാം, അത് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്നതല്ല. 2ാമത്തെ ഓപ്ഷൻ, പ്രിൻസിപ്പലിന്റെ അടുത്ത് പോയിട്ട് അവരോട് റിക്വസ്റ്റ് ചെയ്യാം ഈ കോമ്പറ്റീഷൻ തുടങ്ങാൻ.
ഓക്കെ, അപ്പൊ സ്കൂള് തുടങ്ങിയാൽ മാത്രമേ ഇതിൽ പങ്കെടുക്കാൻ സാധിക്കത്തുള്ളൂ.
അതെ,
ഈ മത്സരത്തിന് ശേഷം, അതായത് ദേശീയ തലത്തിൽ ഫൈനലിലേക്ക് എത്തിയ ശേഷം, ഒരു അംഗീകാരം കൂടി സാൻഡ്രയ്ക്ക് ലഭിച്ചിരിക്കുകയാണ്. എഞ്ചിനീയർസ് ഓസ്ട്രേലിയയുടെ വിമൻ ഇൻ സ്റ്റെം എന്ന ഒരു അവാർഡ് കൂടി സാൻഡ്രയ്ക്ക് ലഭിക്കുകയുണ്ടായി. അതേക്കുറിച്ച് കൂടി ഒന്ന് പറയാമോ സാൻഡ്ര?
അപ്പോ ഈ വിമൻ ഇൻ സ്റ്റെം അവാർഡ് ഈ വർഷം ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു പുതിയ അവാർഡാണ്, ഇൻഡിവിജ്വൽ അവാർഡാണ്. ഈ അവാർഡ് വിമനെ റെക്കഗ്നൈസ് ചെയ്യുന്നു. അപ്പോ ഇത് ഓസ്ട്രേലിയയിലെ കുറെ യങ് ഗേൾസ് ഉണ്ട്, അവരെ എൻകറേജ് ചെയ്യുന്നുണ്ട് ഈ അവാർഡ് സ്റ്റെമില് കയറാൻ. സ്റ്റെം പറഞ്ഞ അറ്റ് ദ മോമെന്റ്സ് വെരി മെയിൽ ഡോമിനന്റ്, പെൺകുട്ടികൾ അത്ര ഇല്ല. അപ്പോ ഗേൾസിനെ എൻകറേജ് ചെയ്യാനാണ് ഈ അവാർഡ് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. ഈ മത്സരത്തിനെയും ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എന്റെ എക്സ്ട്രാ കരിക്കുലർ സ്റ്റെം ആക്ടിവിറ്റീസും ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇതിന്റെ പ്രോസസ് കുറെ ഇന്റർവ്യൂസ് ആയിരുന്നു. അപ്പോൾ ഇന്റർവ്യൂസ് They thought I was inspirational and a strong person. അപ്പോൾ ഞാൻ കുറേ കാര്യങ്ങൾ എലാബറേറ്റ് ചെയ്യുന്നതായിരുന്നു. ഈ സ്റ്റെമിൻ്റെ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറഞ്ഞിരുന്നു. പിന്നെ ഞാൻ വേറെ കുട്ടികൾക്ക് ഈ സ്റ്റെമിനെ കുറിച്ച് പഠിപ്പിച്ചു കൊടുക്കാൻ ഞാൻ എന്തൊക്കെയാണ് ചെയ്യണമെന്നും പറഞ്ഞിരുന്നു. അതിനാണ് തന്നെ
അതെല്ലാം കൂടെ കണക്കിലെടുത്താണ് ഈ വിമൻ ഇൻ സ്റ്റെം എന്നുള്ള അവാർഡ് തന്നിരിക്കുന്നത്.
അതെ.
ചാൻഡ്ര ഇപ്പോ 8ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. 8ാം ക്ലാസ് നമ്മൾ എഞ്ചിനീയറിംഗിനെ കുറിച്ച് വളരെ കുറച്ച് മാത്രമാണ് പഠിക്കുന്നത്. എങ്ങനെയാണ് ചാൻഡ്രയ്ക്ക് ഇതിനോടൊരു ഇൻട്രസ്റ്റ് തോന്നുന്നുണ്ട്?
എനിക്ക് ഒരു കാറിനൊരു ഫാസിനേഷൻ തോന്നിയിട്ടുണ്ട്. എന്റെ ചെറുപ്പം തൊട്ട് ചക്രം എങ്ങനെയാ തിരിയാന്ന് എനിക്ക് ഏറ്റവും ഒരു ഫാസിനേഷൻ തോന്നിയിരുന്നു. അതാണ് ഞാൻ ഈ പ്രോഗ്രാമിൽ ചേർന്നത്.
ഓക്കെ ഓക്കെ ഓക്കെ. എന്തായാലും വിമൻ ഇൻ സ്റ്റെം എന്നുള്ള അവാർഡ് തന്നെ മറ്റുള്ള സ്ത്രീകൾക്ക് അഭിമാനിക്കാനും പ്രചോദനം നൽകാനും സാൻഡ്ര കാരണമായി എന്നതിനാണ് അങ്ങനെ ഒരു അവാർഡ് തന്നെ തന്നിരിക്കുന്നത്. എന്തായാലും സാൻഡ്ര മറ്റുള്ള കുട്ടികൾക്ക് പ്രചോദനമാകട്ടെ എന്ന് തന്നെ ആശംസിക്കുന്നു. വളരെയധികം നന്ദി സാൻഡ്ര സുജിത്ത്.
താങ്ക് യു.